2021 ഒക്ടോബർ 12 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മോഹമുക്തനാണോ ചെറിയാൻ ഫിലിപ്പ്? വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു. കാൽനൂറ്റാണ്ട് എന്ന കേരള രാഷ്ട്രീയ ചരിത്ര ഗ്രന്ഥം രചിച്ച് രാഷ്ട്രീയ ചരിത്ര വിദ്യാർത്ഥികളുടെയാകെ മനസ്സിലിടം നേടിയ രാഷ്ട്രീയക്കാരനാണ് ചെറിയാൻ ഫിലിപ്പ്. ഇതേ ചെറിയാൻ ഫിലിപ്പ് ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പ്രബല ഗ്രൂപ്പിന്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ച വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാൽനൂറ്റാണ്ട് എന്ന ഗ്രന്ഥത്തെ ബുദ്ധിപരമായ സത്യസന്ധത പുലർത്തുന്ന പുസ്തകമെന്ന് വിശേഷിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യൻ സാക്ഷാൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഈ കൃതി ചെറിയാൻ തന്നെ വിലയിരുത്തിയിട്ടുള്ളതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്ര മാധ്യമ വിദ്യാർത്ഥികൾക്ക് ഒരു റഫറൻസ് ഗ്രന്ഥമാണെന്നതിൽ തർക്കമില്ല. കാൽനൂറ്റാണ്ടിന്റെ പ്രകാശന ചടങ്ങിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരുമായ പ്രഗത്ഭമതികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ ചടങ്ങിൽ വെച്ചാണെന്ന് തോന്നുന്നു ഇ എം എസ് ചെറിയാൻ ഫിലിപ്പിനെ മോഹമുക്തനായ കോൺഗ്രസുകാരനെന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ ശരിക്കും ചെറിയാൻ ഫിലിപ്പ് മോഹമുക്തനായ കോൺഗ്രസുകാരനായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ 2001 ജയിക്കുന്ന സീറ്റ് നൽകിയില്ലെന്നാരോപിച്ച് അദ്ദേഹം കോൺഗ്രസിനെയും ഗുരുനാഥൻ എ കെ ആന്റണിയെയും ഉപേക്ഷിച്ച് ഇടതു സഹയാത്രികനാവാൻ തീരുമാനിച്ചതിന്റെ പൊരുളെന്തായിരിക്കാം? ചെറിയാൻ ഫിലിപ്പിന്റെ രാഷ്ട്രീയം. വിദ്യാർത്ഥികാലം തൊട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിച്ച പ്രവർത്തകനാണ് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം കെ എസ് യു പ്രസിഡന്റൊക്കെ ആകുന്നത് 70-കളിലാണ്. 80-കളുടെ മധ്യത്തിൽ അദ്ദേഹം എ കെ ആന്റണിയുടെ വലംകൈയായി കെ പി സി സി സെക്രട്ടറിയായി. ചെറിയാൻ ഫിലിപ്പ് തന്നെ ഈ ലേഖകനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതനുസരിച്ച് താൻ കെ പി സി സി സെക്രട്ടറിയായിരിക്കുമ്പോൾ ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കോളേജ് യൂണിയൻ നേതാവ് മാത്രമാണ്. ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ ഡി സി സി സെക്രട്ടറി മാത്രവും. ശരിയാണ്, അദ്ദേഹം കാൽനൂറ്റാണ്ട് രചിക്കുന്ന കാലത്തും ഇപ്പറഞ്ഞ നേതാക്കളൊക്കെ ചെറിയ നേതാക്കളായിരുന്നു. പക്ഷേ അക്കാലത്തെല്ലാം ചെറിയാൻ ഫിലിപ്പിന് വേണമെങ്കിൽ ഗ്ലാമറസായ പാർലമെന്ററി പദവികൾ മോഹിക്കാമായിരുന്നു. അത് അദ്ദേഹം മോഹിച്ചില്ല. അന്ന് കോൺഗ്രസിനെ സേവിക്കുകയെന്ന ആദർശാത്മക നിലപാടിൽ അടിയുറച്ചുനിന്ന് പോരാടി. എ കെ ആന്റണിയുടെ അരുമശിഷ്യന് മോഹമുക്തനായ കോൺഗ്രസുകാരനെന്ന വിശേഷണം ഇ എം എസ് സമ്മാനിച്ചത് അങ്ങനെയാണ്. ഇന്നും ആന്റണിയോടുള്ള ആദരവ് അതേപടിയുണ്ടെന്ന് ചെറിയാൻ പറയും. കോൺഗ്രസുകാരിൽ സ്ഥാനമോഹികൾ അന്നും ഇന്നും കുറവായിരുന്നില്ല. ചെറിയാൻ അന്ന് അതിനൊരു അപവാദമായിരുന്നു. എ ഗ്രൂപ്പ് കോൺഗ്രസിനകത്ത് ലീഡർ കെ കരുണാകരനെ തളയ്ക്കാനുള്ള അവസാനത്തെ അടവുകൾ പയറ്റുന്ന വേളയിൽ ഗ്രൂപ്പിനകത്ത് ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും വലംകൈയായി നിന്നിട്ടുള്ള നേതാവാണ് ചെറിയാൻ ഫിലിപ്പ്. 90-കളായിരുന്നല്ലോ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയം ഏറ്റവും തീക്ഷ്ണമായി കത്തിപ്പടർന്നത്. കേരളത്തിൽ തുടർഭരണം പ്രതീക്ഷിച്ച് നേരത്തെ നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്ത ഇടതുമുന്നണിക്ക് ആ പ്രതീക്ഷ അട്ടിമറിക്കപ്പെട്ടത് 1991 തിരഞ്ഞെടുപ്പിലായിരുന്നു. രാജീവ് ഗാന്ധി ശ്രീപെരുമ്പുത്തൂരിൽ വെടിയേറ്റുമരിച്ചതും അതിനൊരു കാരണമായി. അന്ന് യു ഡി എഫ് തരംഗമുണ്ടായി. ലീഡർ കെ കരുണാകരന്റെ പ്രതാപകാലമായിരുന്നതിനാൽ അദ്ദേഹം തന്നെയാണ് നയിച്ചത്. പക്ഷേ ലീഡറുടെ യുഗം അവസാനിപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ എ ഗ്രൂപ്പ് ശക്തിപ്പെടുത്തിയതും ആ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ്. അധികാരമേറ്റ് താമസിയാതെ കോൺഗ്രസിൽ ആഭ്യന്തര കലാപം ശക്തിപ്പെട്ടു. 1991 എ ഗ്രൂപ്പിന്റെ ആശീർവാദത്തോടെയാണ് ആദർശധീരനായിരുന്ന ചെറിയാൻ ഫിലിപ്പ് ദേശീയവാദി പ്രസ്ഥാനം രൂപീകരിച്ചത്. ഐ ഗ്രൂപ്പ് കെ പി കുഞ്ഞിക്കണ്ണന്റെ നേതൃത്വത്തിൽ സംസ്കാരയ്ക്ക് രൂപം കൊടുത്തതും ഇക്കാലത്താണ്. രണ്ട് ഗ്രൂപ്പുകളും ഇവ്വിധവും ഏറ്റുമുട്ടി. 94 കരുണാകര ഭരണം അട്ടിമറിക്കപ്പെട്ട് എ കെ ആന്റണിയെ ഡൽഹിയിൽ നിന്ന് അനന്തപുരിയിലേക്കെത്തിച്ച് അധികാരവാഴ്ച നടത്തിയെടുക്കുന്നതിൽ വിജയിച്ചത് എ ഗ്രൂപ്പിന്റെ കരുനീക്കങ്ങളായിരുന്നു. കരുണാകര ശിഷ്യരെ തിരുത്തൽവാദികളായി അടർത്തിമാറ്റുന്നതിലും അട്ടിമറി സംഘം വിജയിച്ചു. ഐ ഗ്രൂപ്പിൽ ഇടർച്ചയുണ്ടായി. മുഖ്യമന്ത്രി പട്ടത്തോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ആന്റണിയെ സ്വീകരണമൊരുക്കി ആനയിച്ചവരുടെ മുൻനിരയിലായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചെറിയാൻ ഫിലിപ്പും പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ പളപളപ്പിലേക്ക് ആകൃഷ്ടനായത് ഒരുപക്ഷേ 1991 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടെയായിരിക്കാം. പക്ഷേ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ ചെറിയാൻ ഏറ്റുമുട്ടിയത് തൊട്ടുമുൻപുണ്ടായിരുന്ന ഇടതുമന്ത്രിസഭയിൽ സാംസ്കാരിക മന്ത്രിയായിരുന്ന സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് അന്തരിച്ച ടി കെ രാമകൃഷ്ണനോടായിരുന്നു. അന്നത്തെ യു ഡി എഫ് തരംഗത്തിലും കോട്ടയത്ത് പക്ഷേ ചെറിയാന് അടിതെറ്റി. പാർലമെന്ററി രാഷ്ട്രീയം ചെറിയാന് വഴങ്ങിയില്ല. പിന്നീട് 1996 ചെറിയാൻ ഫിലിപ്പ് മത്സരിച്ചില്ല. 2001 അദ്ദേഹം സീറ്റ് മോഹിച്ചു. എ കെ ആന്റണി തന്റെ വിശ്വസ്തന് അന്ന് കരുതിവെച്ചത് തിരുവനന്തപുരം നോർത്ത് മണ്ഡലമാണ്, ഇന്നത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഭാഗങ്ങൾ ചേർന്ന മണ്ഡലം. അവിടെ അപ്പോഴത്തെ സിറ്റിംഗ് എംഎൽഎ അതുവരെ നിയമസഭാ സ്പീക്കറായിരുന്ന എം വിജയകുമാറാണ്. അദ്ദേഹം വീണ്ടും മത്സരിക്കാനൊരുങ്ങുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റും വിജയകുമാറിന് അനുകൂലമായി നിന്നിരുന്നു. സ്വീകാര്യതയുള്ള ജനകീയ മുഖം അന്ന് വിജയകുമാറിനുണ്ടായിരുന്നു. ചെറിയാനിൽ ശങ്കയുണർത്തിയത് വിജയകുമാറിന്റെ ആ സ്വീകാര്യതയായിരുന്നു. തനിക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകിയില്ലെന്ന ചെറിയാന്റെ പരിഭവം പ്രതിഷേധത്തിലേക്കെത്തിയത് സ്വാഭാവികം. ആന്റണി സ്വതസിദ്ധമായ മൌനത്തിലായി. ചെറിയാൻ കലാപമുയർത്തി. തിരുവനന്തപുരം നോർത്തിൽ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് വിട്ട് ഇടത് സഹയാത്രികനാകാൻ തീരുമാനിച്ചു. വിധി വൈപരീത്യമെന്ന് പറയട്ടെ, തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്തെ ചില വിഷയങ്ങളിൽ അക്കുറി നോർത്ത് മണ്ഡലം വിജയകുമാറിനെ കൈവിടുകയും ചെറിയാന് പകരം അവിടെ മത്സരിച്ച കെ മോഹൻകുമാർ വിജയിക്കുകയും ചെയ്തു. ചെറിയാൻ സിപിഎമ്മിനൊപ്പം ചേർന്നപ്പോഴേക്കും ഇഎംഎസ് ഒക്കെ കഥാവശേഷനായി കഴിഞ്ഞിരുന്നു. സിപിഎമ്മിനകത്ത് വിഭാഗീയതയുടെ പുതിയ കനൽ കത്തിത്തുടങ്ങിയിരുന്നു. നാലാം ലോക വിവാദവും പാഠം മാസികയിലൂടെ എം എൻ വിജയൻ ഉയർത്തിവിട്ട സൈദ്ധാന്തിക വിമർശനങ്ങളും സിപിഎമ്മിനകത്ത് ക്രമേണ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ പോര് എന്ന നിലയിലേക്ക് പരിവർത്തിക്കപ്പെട്ടതൊക്കെ ചരിത്രം. വിജയൻ മാഷിന്റെ അരവും കത്തിയും ലേഖനം 2005 മലപ്പുറം സമ്മേളനത്തിന് തൊട്ടുമുൻപ് പിണറായി വിജയന്റെ നേതൃത്വത്തിനെതിരെ ശക്തമായ കടന്നാക്രമണമായി വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ പിണറായി കാസർഗോഡ് വെച്ച് ആദ്യമായി തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ അതിശക്തമായി വിമർശിച്ച് രംഗത്തെത്തി. സിപിഎമ്മിനകത്തെ ഈ സൈദ്ധാന്തിക പോരിന്റെ മൂർധന്യദശയിൽ ഒരു ഘട്ടത്തിൽ ചെറിയാൻ ഫിലിപ്പിനെ ഔദ്യോഗിക നേതൃത്വം മലബാർ ജില്ലകളിലടക്കം സാംസ്കാരിക സമ്മേളനങ്ങളിലുൾപ്പെടെ എഴുന്നള്ളിച്ചിരുന്നു. ചെറിയാൻ ഫിലിപ്പിന് ഇടത് ബുദ്ധിജീവിയുടെ മുഖം അറിയാതെ വന്നു ചേർന്നു. അദ്ദേഹം പിണറായി വിജയന്റെ വിശ്വസ്തനായി. വിഭാഗീയതയിൽ വി എസിനെ അദ്ദേഹം തള്ളി. 2001 തെരഞ്ഞെടുപ്പിൽ തന്നെ സിപിഎം ചെറിയാൻ ഫിലിപ്പിനെ ഉമ്മൻചാണ്ടിയെന്ന ജെയിൻ കില്ലറിനെതിരെ മത്സരിപ്പിച്ചിരുന്നു. സിപിഎം പാളയത്തിലേക്കെത്തിയ ഒരു കോൺഗ്രസ് പ്രമുഖന്റെ വരവിനെ ആഘോഷിക്കാൻ രാഷ്ട്രീയമായി സിപിഎമ്മിന് അത് ആവശ്യമായിരുന്നു. ആ ഘട്ടത്തിൽ കോൺഗ്രസ് എ ഗ്രൂപ്പിന്റെ പ്രബലമുഖം ഉമ്മൻചാണ്ടിയായി കഴിഞ്ഞിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആന്റണിയായിരുന്നെങ്കിലും പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിക്കെതിരായ മത്സരമായിരുന്നു പ്രധാനം. ചെറിയാനും അതാഗ്രഹിച്ചു. 2001 പരാജയപ്പെട്ട ചെറിയാൻ ഫിലിപ്പ് 2006 വി എസ് തരംഗത്തിലും മധ്യ തിരുവിതാംകൂറിൽ കല്ലൂപ്പാറയിലോ മറ്റോ മത്സരിച്ച് പരാജയമടഞ്ഞു. കോൺഗ്രസിലായിരുന്നപ്പോൾ ലീഡറുടെ പ്രഖ്യാപിത ശത്രുവായിരുന്ന ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ് വിട്ടശേഷം ഏറ്റവും അടുപ്പത്തിലായത് കരുണാകരനോടാണ് എന്നതും ശ്രദ്ധേയം. 2001-2006 ഭരണകാലത്തെ കോൺഗ്രസിനകത്തെ കലാപം കരുണാകരന്റെ പാർട്ടി വിട്ടുപോകലിലേക്ക് തന്നെ എത്തി. പിന്നീട് അവസാനകാലത്ത് അദ്ദേഹം മടങ്ങിയെത്തിയെങ്കിലും 2001 കെ പി സി സി പ്രസിഡന്റായ കെ മുരളീധരനെയും കരുണാകരനെയും ഒരുമിച്ച് പുകച്ചു ചാടിച്ചതിൽ ഉമ്മൻചാണ്ടി ആര്യാടൻ പ്രഭൃതികളുടെ കരുനീക്കങ്ങളാണ് വിജയം കണ്ടത്. കോൺഗ്രസിലേക്ക് ലീഡറുടെ മകൻ കെ മുരളീധരന്റെ മടങ്ങിവരവിന് പിന്നെയും സമയമെടുത്തു. കരുണാകരനും മുരളിയും മറ്റും രൂപീകരിച്ച ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസിനെ ലീഡറുടെ തിരിച്ചുപോക്കിനുശേഷം എൻ സി പിയിൽ ലയിപ്പിച്ച് ഇടതുപ്രവേശനം ആഗ്രഹിച്ച മുരളിക്ക് അതിന് വിലങ്ങായി നിന്നത് വി എസിന്റെ ഉടക്കാണ്. അങ്ങനെ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകാനാഗ്രഹിച്ച മുരളീധരന് ലീഡറുടെ മരണത്തിനുശേഷവും കാത്തുനിൽക്കേണ്ടി വന്നിട്ടുണ്ട്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് കോൺഗ്രസിലേക്കുള്ള മുരളിയുടെ തിരിച്ചുപോക്ക്. തൊട്ടുപിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ മുരളി മണ്ഡല പുനർവിഭജനത്തോടെ തിരുവനന്തപുരം നോർത്ത് രൂപം മാറിയെത്തിയ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി. ആ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അവിടെ മത്സരിപ്പിച്ചത് ചെറിയാൻ ഫിലിപ്പിനെ. മുരളീധരൻ സുന്ദരമായി വിജയിച്ചു. 2006 വി എസ് ഭരണത്തിൽ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. ആ വകുപ്പിന് കീഴിലെ കെ ടി ഡി സിയുടെ അധ്യക്ഷപദത്തിൽ ചെറിയാൻ ഫിലിപ്പിനെ അവരോധിച്ചു. ആ അവസരം നല്ല നിലയിൽ ചെറിയാൻ വിനിയോഗിച്ചു. 2016 തിരഞ്ഞെടുപ്പ് കാലം മുതൽ ചെറിയാനെ മത്സരിപ്പിക്കുന്നത് സിപിഎം ഉപേക്ഷിച്ചു. പക്ഷേ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ ചെറിയാനെ നവകേരള മിഷൻ കോർഡിനേറ്റർ സ്ഥാനത്ത് പിണറായി വിജയൻ ഇരുത്തിയത് ചെറിയാന്റെ കൂറ് തിരിച്ചറിഞ്ഞിട്ടായിരുന്നു. രാജ്യസഭാ സീറ്റ് മോഹം ചെറിയാന്റെ ഉള്ളിൽ മൊട്ടിട്ടു തുടങ്ങിയിരുന്നു. എളമരം കരീമിനെ രാജ്യസഭയിലേക്ക് അയച്ച തെരഞ്ഞെടുപ്പിൽ സീറ്റ് തനിക്ക് വാഗ്ദാനം ചെയ്തതാണെന്ന് ചെറിയാൻ പലരോടും പറഞ്ഞിരുന്നു. പക്ഷേ സിപിഎം പോളിറ്റ് ബ്യൂറോ പാർട്ടി അംഗം തന്നെ മത്സരിക്കണമെന്ന നിലപാടിലായിരുന്നു. നവകേരള മിഷൻ കോർഡിനേറ്റർ പദവി ചെറിയാൻ ഒഴിഞ്ഞത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ്. ആ ഏപ്രിലിൽ ഒഴിവുവന്ന രാജ്യസഭാ സീറ്റിലേക്കും ചെറിയാൻ പരിഗണിക്കപ്പെട്ടില്ല. അത് അദ്ദേഹത്തിൽ വലിയ നിരാശയുണ്ടാക്കിയെന്ന് കരുതണം. ഇടതും വലതുമെന്ന പേരിൽ കേരള രാഷ്ട്രീയത്തിലെ പല വിഭാഗീയതകളുടെയും അണിയറ രഹസ്യങ്ങൾ ചികയുന്ന പുസ്തകരചനയിലേക്ക് കടക്കുന്നതായി അപ്പോൾ ചെറിയാൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലൊന്നും ഇടതുമുന്നണിക്കായി ചെറിയാന്റെ സാന്നിധ്യമുണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിൽ KPCC ഭാരവാഹിയായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പിന്നീട് കമ്മ്യൂണിസ്റ്റായ ശേഷം കോൺഗ്രസ് വിട്ട് CPM പാളയത്തിലേക്ക് പോകുന്ന ആദ്യത്തെയാൾ താനാണെന്ന് ചെറിയാൻ ഫിലിപ്പ് ഈ ലേഖകനോട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. അങ്ങനെ വന്ന ചെറിയാൻ ഫിലിപ്പിനെ CPM പാടെ തഴഞ്ഞുവോ? തഴഞ്ഞിട്ടില്ലെന്ന് പ്രഖ്യാപിക്കാനാണ് രണ്ടാം പിണറായി സർക്കാരിൽ ചെറിയാന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം വച്ചുനീട്ടിയത്. ഒരു കാലത്ത് CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരെ കൈകാര്യം ചെയ്തിരുന്ന സ്ഥാനമായിരുന്നു അത്. പക്ഷേ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ മന്ത്രി സജി ചെറിയാന്റെ വിജയത്തിന് സഹായകമായി പ്രവർത്തിച്ചതിനുള്ള പാരിതോഷികമായി ശോഭന ജോർജിന് ആ പദവി സമ്മാനിച്ചു. കോൺഗ്രസ് പാരമ്പര്യം ചികയുമ്പോൾ ശോഭന ജോർജൊക്കെ ചെറിയാനേക്കാൾ എത്ര താഴെയാണ്. ഖാദി ബോർഡ് ഉപാധ്യക്ഷന് 20,000 രൂപയാണ് പ്രതിമാസ ഓണറേറിയം കിട്ടുക. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ സെക്രട്ടറിയേറ്റ് നോർത്ത് ബ്ലോക്കിൽ പ്രത്യേകം ക്യാബിനിൽ വലിയ ആറക്ക ശമ്പളം പറ്റിക്കഴിഞ്ഞിരുന്നയാൾ ഒതുക്കപ്പെട്ടെന്ന് ചിന്തിച്ചാൽ ചിന്തിക്കുന്നയാളെ കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ടാണ് ഖാദി ബോർഡ് ഉപാധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചത്. വ്യവസായ വകുപ്പ് അദ്ദേഹത്തിന്റെ നിയമന ഉത്തരവിറക്കിയതിന്റെ അടുത്ത ദിവസമായിരുന്നു ഈ നിരസിക്കൽ. അടിയൊഴുക്കുകളെന്ന ആധുനിക രാഷ്ട്രീയ ചരിത്ര പുസ്തകരചനയിൽ വ്യാപൃതനായതിനാൽ പദവി ഏറ്റെടുക്കാനില്ലെന്നാണ് വിശദീകരണം. സമീപകാലത്തായി മുഖ്യമന്ത്രി പിണറായി വിജയനോട്, പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റിലേക്ക് ജോൺ ബ്രിട്ടാസിനെ പറഞ്ഞയച്ച ശേഷം ചെറിയാൻ മാനസികമായി അല്പം അകന്നു നിൽപ്പാണെന്ന് കരുതുന്നവർ CPMനകത്തുപോലുമുണ്ട്. ഖാദി ബോർഡിലെ ഉപാധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കരുതെന്ന് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞവരിൽ CPMന്റെ നേതാക്കൾ പോലുമുണ്ടെന്നും പ്രചാരണമുണ്ട്. സ്ഥാനത്തേക്കാൾ ആത്മാഭിമാനമാണ് വലുതെന്ന് ചെറിയാൻ അടുപ്പമുള്ളവരോട് വ്യക്തമാക്കിയതായാണ് വിവരം. എന്നാൽ CPMനെയോ നേതാക്കളെയോ തള്ളിപ്പറയാനില്ലെന്നും പാർട്ടി തന്റെ സേവനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുണ്ടാകുമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കടുത്ത ദാരിദ്ര്യത്തെ അതിജീവിച്ചാണ് കാൾമാക്സ് തന്റെ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചതെന്നും തടവിൽ കിടന്നാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തലെന്ന മഹത് ഗ്രന്ഥം രചിച്ചതെന്നും ഇതെല്ലാം തനിക്ക് ആത്മവിശ്വാസമേകുന്നതാണെന്നുമുള്ള ചെറിയാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശത്തിന് രാഷ്ട്രീയമാനമേറുന്നതും ഇതൊക്കെ കൊണ്ടാണ്. മോഹമുക്തി ഏത് ചെറിയാൻ ഫിലിപ്പിനും അസാധ്യം തന്നെ.